بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون
ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനിയരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഖീദ ക്ലാസ് ഇന്നു മുതൽ പുതിയ ഒരു വിഷയമാണ്. അതിൽ നമുക്ക് പഠിക്കുവാനുള്ളതും അതിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള രചിച്ച കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥമാണ്. തുടർന്ന് ഇവിടെ നടക്കുന്ന ക്ലാസുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഹിജ്റാബ്ദം 1115 ജസീറയിൽ അൽ ഉയൈന എന്ന് പറയുന്ന നാട്ടിലാണ് ഭൂജാതനാകുന്നത്. തന്റെ 10-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഷെയ്ഖ് റഹിമഹുള്ള നജദിൽ തന്റെ പ്രാഥമിക പഠനം പൂർത്തിയാക്കി പിന്നീട് ഹിജാസിൽ മക്കയിലും മദീനയിലും താമസിച്ച് പഠിക്കുകയും തുടർന്ന് ഇറാഖിൽ തന്റെ പഠനം വീണ്ടും അദ്ദേഹം തുടർത്തുകയുണ്ടായി. ഇറാഖിലായിരിക്കെയാണ് അദ്ദേഹം കിതാബു തൗഹീദിന്റെ രചന ആരംഭിക്കുന്നത്. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ നിറഞ്ഞ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ജീവിച്ച നാളുകളിൽ മുസ്ലിം ലോകം വിശിഷ്യ അറേബ്യൻ ഉപദ്വീപ് നിറഞ്ഞ അജ്ഞതയിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കഴിഞ്ഞുകൂടുകയായിരുന്നു. ആയിരത്തി 1139 മുതൽ 1179 വരെയുള്ള കാലങ്ങളിൽ നജദിലെ ദർഇയ ഭരിച്ചിരുന്ന ഭരണാധികാരി ആൽ സഊദ് കുടുംബത്തിലെ മുഹമ്മദ് ഇബിൻ സഊദ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ പുത്രൻ അബ്ദുൽ അസീസ് ഇബിൻ മുഹമ്മദ് റഹിമഹുള്ള എന്നിവരുടെ സഹകരണത്തോടുകൂടി സഹായത്തോടുകൂടി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ശിർക്കിനുമെതിരിൽ സന്ധിയില്ലാ സമരം നയിച്ച് ഈ ജസീറയുടെ ചരിത്രം, അത് തൗഹീദിന്റെ ചരിത്രമാക്കി തിരുത്തുകയുണ്ടായി. ഏറെ അനുഗ്രഹീതനായ പ്രബോധകനും പണ്ഡിതനുമായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തത്ര മഹനീയമാണ്. വിജ്ഞാനത്തിൽ ഒരു പ്രാമാണിക പണ്ഡിതനാണ് ഷെയ്ഖ് റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ വിജ്ഞാനങ്ങൾ ഗ്രന്ഥരചനയിൽ ഗ്രന്ഥരൂപത്തിൽ 9 വാള്യങ്ങളായി കിങ് സൗദ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തായ ഗ്രന്ഥമാകുന്നു നമ്മൾ പഠിക്കാനിരിക്കുന്ന കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹ് അലൽ അബീദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അഖീദയുടെ വിഷയത്തിൽ വിശിഷ്യ തൗഹീദുൽ ഉലൂഹിയ, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കൽ എന്ന വിഷയത്തിൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും കൈകാര്യം ചെയ്യുന്ന വിശാലവും ബൃഹത്തായതുമായ ഗ്രന്ഥമാകുന്നു കിതാബു തൗഹീദ്. തൗഹീദുൽ ഉലൂഹിയയുടെ വിവിധ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇത്രമാത്രം മഹത്തായ ഒരു ഗ്രന്ഥം ഇതല്ലാതെ വേറെയില്ല എന്ന് പല പണ്ഡിതന്മാരും ഈ ഗ്രന്ഥത്തെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വലുതും ചെറുതുമായി കിതാബു തൗഹീദിന് ധാരാളം വിശദീകരണ ഗ്രന്ഥങ്ങൾ, ഷറഹ് ചെയ്ത വിശദീകരണം നൽകിയ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ പുറത്തിറക്കിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ കിതാബ് തൗഹീദ് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമൊക്കെ പാഠശാലകളിലും യൂണിവേഴ്സിറ്റികളിലും അതേപോലെ ദർസുകളിലും പള്ളികളിലുമൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാകുന്നു കിതാബ് തൗഹീദ്. ഈ ഗ്രന്ഥത്തിൻ്റെ ബർക്കത്താണ്, അനുഗ്രഹം, അതിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഇത് അറിയിക്കുന്നത്. അങ്ങനെയുള്ള മഹത്തായ ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുവാനുള്ള കിതാബ് തൗഹീദ്. ഇമാം ബുഖാരി റഹിമഹുള്ള സഹീഹുൽ ബുഖാരിയിൽ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഒരു അധ്യായം അവസാനമായി തന്നെ അൽജാമിഉ സഹീഹിൽ നൽകിയിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ അതേ രീതിയാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും കിതാബ് തൗഹീദിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വിഷയത്തിൽ ആ വിഷയത്തിലുള്ള ആയത്തുകൾ, അതേപോലെ ആ വിഷയത്തിലുള്ള ഹദീസുകൾ, ആ വിഷയത്തിൽ സലഫുകളിൽ നിന്ന് സച്ചരിതരായ മുൻഗാമികൾ, സഹാബികൾ, അവരുടെ ശേഷമുള്ളവർ, അവരിൽ നിന്ന് വല്ല അസറുകളുമുണ്ട് എങ്കിൽ അത്തരം അസറുകൾ, ഇങ്ങനെ ഇവ ക്രോഡീകരിച്ചാണ് അദ്ദേഹം കിതാബ് തൗഹീദ് തയ്യാറാക്കിയിട്ടുള്ളത്. തൻ്റെ വക അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം കിതാബ് തൗഹീദിൽ നൽകിയിട്ടില്ല. പ്രത്യുത അള്ളാഹു ആയത്തുകളും ഹദീസുകളും അസറുകളും നൽകിയതിനു ശേഷം ഈ അധ്യായത്തിൽ ചില മസ്അലകളുണ്ട് എന്ന് പറഞ്ഞ് ആയത്തുകളും ഹദീസുകളും അസറുകളും അറിയിക്കുന്ന മസ്അലകളെ അദ്ദേഹം എടുത്തു നൽകുകയാണ് ചെയ്യുന്നത്. പ്രസ്തുത മസ്അലകൾ ഒരു നിറഞ്ഞ പണ്ഡിതനെയാണ് വിളിച്ചറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അറിവ് കണ്ടെത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും വിജ്ഞാനങ്ങൾ സ്വീകരിക്കുവാനും വിധികൾ മനസ്സിലാക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവുമായാണ് പ്രസ്തുത മസാലകൾ അദ്ദേഹം തിരഞ്ഞെടുത്തതിലൂടെ അറിയുവാൻ സാധിക്കുന്നത്. കിതാബ് തൗഹീദ് അതിൽ 66 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ അധ്യായങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അഥവാ ആരാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. 1115 ഭൂജാതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബു അബ്ദില്ല എന്നാണ്, അബു ഹുസൈൻ എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഹിജറയുടെ 1206 റിയാദിനടുത്തുള്ള ദർഇയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. റഹിമഹുള്ള, ഞാൻ പറഞ്ഞു, ഇറാഖിൽ വെച്ചാണ് അദ്ദേഹം കിതാബ് തൗഹീദിന്റെ രചനയ്ക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് അദ്ദേഹം ഇറാഖിൽ നിന്ന് വീണ്ടും നജദിലേക്ക് വരികയും തൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ശക്തിപ്പെടുത്തുകയും അദ്ദേഹം തൻ്റെ ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കിതാബ് തൗഹീദിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇറാഖിൽ തുടങ്ങി അത് ജസീറയിൽ, ഇവിടെ നജദിലാണ് അതിൻ്റെ രചന പൂർത്തീകരിക്കുന്നത്. അങ്ങനെയുള്ള ഈ കിതാബ് തൗഹീദിൻ്റെ അധ്യായങ്ങളാണ് ഇൻഷാ അള്ളാഹ് വരും ക്ലാസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതിൽ ഒന്നാമത്തെ അധ്യായം അതെന്തിനു വേണ്ടിയാണ് ഷെയ്ഖ് നൽകിയത്, അതിൽ എന്താണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, ഈ വിഷയമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ തുറന്ന് സംസാരിക്കുന്നത്. ഷെയ്ഖ് റഹിമഹുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് ബസ്മല, ബസ്മല കൊണ്ടാണ് കിതാബ് തൗഹീദ് ആരംഭിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ അവരുടെ രചനകളും ഗ്രന്ഥങ്ങളും എഴുത്തുകുത്തുകളുമൊക്കെ ആരംഭിക്കാറുള്ളത് ബസ്മല കൊണ്ടാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ എഴുത്തുകൾ വിവിധ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കുമൊക്കെ അയക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന തുടക്കം കൊണ്ടാണ് അത് കുറിക്കാറുള്ളത്, തുടങ്ങാറുള്ളത്. അപ്പോൾ ബസ്മല കൊണ്ട് രചനകൾ തുടങ്ങുക എന്നുള്ളത് പ്രതിഫലാർഹമായ വിഷയമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കത്ത് സബയിലെ രാജ്ഞി ബൽഖൈസിന് ഹുദ്ഹുദ് മുഖാന്തിരം നൽകപ്പെട്ടപ്പോൾ ആ കത്തിനെക്കുറിച്ച് സബയിലെ രാജ്ഞി ബൽഖൈസ് പറയുന്നത്, അല്ലെങ്കിൽ സബയിലെ രാജ്ഞി പറയുന്നത്, വഇന്നഹു മിൻ സുലൈമാൻ ഈ കത്ത് സുലൈമാനിൽ നിന്നാണ്, അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ് തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇത്തരുണത്തിൽ ഒരനുബന്ധ വിഷയം മനസ്സിലാക്കാനുള്ളത്, ചിലർ ഒരു ഹദീസ് ഉണർത്താറുണ്ട്, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യബ്ദഉ ഫീഹി ബിസ്മില്ലാ, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യബ്ദഉ ഫീഹി ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അഖ്ത. കാര്യമാർന്ന പ്രസക്തമായ ഏതൊരു കാര്യവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് തുടങ്ങുന്നില്ല എങ്കിൽ ഫഹുവ അഖ്ത, പ്രസ്തുത കാര്യം ഗുണം കെട്ടതാണ്, അനുഗ്രഹം മുറിഞ്ഞതാണ് എന്നറിയിക്കുന്ന ഒരു തിരുവചനം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കുല്ലു അംരിൻ ദീബാലിൻ ലാ യബ്ദഉ ഫീഹി ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അഖ്ത എന്ന് പറയുന്ന പ്രസിദ്ധ ഹദീസിന് ഇമാം ഇബ്നു ഹജർ, അൽ ഹാഫിളു സുയൂത്തി, ഷെഖ് അൽബാനി തുടങ്ങിയവരൊക്കെ അത് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം ഇബ്നു സലാഹും ഇമാം നവവിയും ഒക്കെ പ്രസിദ്ധ ഹദീസ് ഹസൻ അഥവാ തെളിവെടുക്കാൻ യോഗ്യമായ ഹദീസാണ് എന്ന് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞ ഹസനായി തെളിവിനെ ഉദ്ധരിക്കാം എന്ന് പറഞ്ഞാലും അതല്ല ദുർബലമാണെന്ന് പറഞ്ഞാലും ഒരു ഗ്രന്ഥം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ട് തുടങ്ങുക എന്നുള്ളത് അതിന് വേറെ തന്നെ തെളിവ് വന്നിട്ടുണ്ട്. ആ തെളിവുകളെ കുറിച്ചാണ് മുമ്പ് നമ്മൾ ഇവിടെ സംസാരിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബു തൗഹീദ് എന്ന് പറഞ്ഞിട്ടാണ് ഗ്രന്ഥം തുടങ്ങിയത് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇമാം അബ്ദുറഹ്മാൻ ഇബിൻ ഹസൻ റഹിമഹുല്ല ഉണർത്തിയതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൈയെഴുത്താൽ കിതാബ് തൗഹീദിന്റെ ഒരു പ്രതി അദ്ദേഹം കാണുകയുണ്ടായി എന്നാണ്. അതിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ റഹിമഹുള്ള പറയുന്നത്, ബിസ്മിയോടൊപ്പം ബസ്മലയോടൊപ്പം ഹംദലയും ഉണ്ടായിരുന്നു എന്നാണ്. അൽഹംദുലില്ലാ എന്ന് തുടങ്ങിയിട്ടുള്ള ബിസ്മിയും ഹംദും കൊണ്ടാണ് കിതാബ് തൗഹീദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ളത്. ബസ്മലയും ഉണ്ടായിരുന്നു, ഹംദലയും ഉണ്ടായിരുന്നു അദ്ദേഹം കണ്ട കിതാബ് തൗഹീദിന്റെ കൈയെഴുത്ത് പ്രതിയിൽ എന്നാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ട് ഹംദല ഉൾപ്പെടുത്തിയാണ് കിതാബ് തൗഹീദ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കിതാബ് തൗഹീദിനെ ഷറഹ് ചെയ്ത പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹംദലയിൽ തുടങ്ങിയതായിട്ട്, അല്ലെങ്കിൽ ഹംദല വിശദീകരിച്ചത് കാണാൻ സാധ്യമല്ല. ബസ്മല വിശദീകരിച്ചതുപോലെ ഹംദല വിശദീകരിച്ച് കിതാബു തൗഹീദിലേക്ക് കടന്നത് കാണുവാൻ സാധ്യമല്ല. അതിന് ചില പണ്ഡിതന്മാർ പറയുന്ന അവിടെ പറയുന്ന ഒരു വിഷയം, എന്തുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് കിതാബ് തൗഹീദ് ആരംഭിക്കാതിരുന്നത്? അഥവാ കിതാബ് തൗഹീദ് ഉള്ളത് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയാണ്. ഓരോ അധ്യായത്തിലും അള്ളാഹു പറഞ്ഞ ഖുർആനിലെ ആയത്തും പിന്നീട് ആ വിഷയത്തിൽ വരുന്ന ഹദീസുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാന തആല വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും മുൻകടക്കാൻ പാടുള്ളതല്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അതിന്റെ മുന്നിൽ തന്റെ വക ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു തുടക്കമോ വേണ്ടതില്ല എന്നത് കാരണത്താലായിരിക്കാം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹംദലയിൽ ഈ കിതാബു തൗഹീദ് തുടങ്ങാതിരുന്നത് എന്ന് ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് ഷെയ്ഖ് കിതാബ് തൗഹീദിലേക്ക് അത് രചിക്കുന്നതിലേക്ക് പ്രവേശിച്ചത് എന്ന് അറിയിക്കുന്ന ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിൽ വിശദീകരിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ കിതാബ് തൗഹീദ് അർത്ഥമാക്കുന്നത് എന്ത്, ഒന്നാമത്തെ അധ്യായം കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ത്, അതാണ് നമ്മളിവിടെ ഇൻഷാല്ലാ തുടർന്ന് പറയുന്നത്. കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, കിതാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മക്തൂബ് എന്നാണ്. ഏതുപോലെ ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅലൂഹ് എന്ന് പറയുന്നത് പോലെ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നർത്ഥം. മഅലൂഹ് എന്ന ഇസ്മു മഫ്ഊലിന്റെ അർത്ഥമാണ് അതിന് ഫിആൽ വസ്നിന്. അതേപോലെ കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത് എന്നാണ്. മക്തൂബ് ഇസ്മു മഫ്ഊലിന്റെ മാനയാണ്. ഇലാഹ് മഅലൂഹ് കിതാബ് മക്തൂബ്. കിതാബ് തൗഹീദി തൗഹീദിന്റെ വിഷയത്തിൽ എഴുതപ്പെട്ടത്. തൗഹീദ് നമുക്കറിയാം, ഇഫ്റാദുല്ലാഹ് ബിമാ യസ്തഹിഖുഹു മിനൽ ഉലൂഹിയത്തി വർറുബൂബിയത്തി വൽ അസ്മാഇ വസ്സിഫാത്ത്, ആരാധ്യതയുടെ വിഷയത്തിൽ, രക്ഷാകർത്തൃത്വത്തിന്റെ വിഷയത്തിൽ, നാമവിശേഷണങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ്. ഈ തൗഹീദിന്റെ വിഷയത്തിൽ എഴുതപ്പെട്ടതാണ്, അതാണ് കിതാബ് തൗഹീദ്. അള്ളാഹുവിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയം, അള്ളാഹുവിന്റെ രക്ഷാകർത്തൃത്വവുമായി ബന്ധപ്പെട്ട വിഷയം, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ എഴുതപ്പെട്ടത് അതാണ് കിതാബ് തൗഹീദ്. അതിൽ എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ അധ്യായം നൽകുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലെ വിഷയം എന്താണ്? ഒന്നാമത്തെ അധ്യായത്തിലെ വിഷയം തൗഹീദിന്റെ ഹുക്മ് വിശദീകരിക്കലാണ്. തൗഹീദിന്റെ ഹുക്മ് എന്താണ്? ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ ഹുക്മ് അത് വാജിബാണ്, വാജിബ് ഐനിയാണ്. ഓരോ വ്യക്തിയും തൗഹീദ് അറിയേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്, തൗഹീദ് അനുസരിച്ച് അമലെടുക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ അതിന്റെ തെളിവുകളാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത്. അഞ്ച് ആയത്തുകളും ഒരു ഹദീഫുമാണ് ഒന്നാമത്തെ അധ്യായത്തിലുള്ളത്. ഈ അഞ്ച് ആയത്തുകളും ഒരു ഹദീഫും തൗഹീദിന്റെ ഹുക്മി എന്താണ് മനുഷ്യരുടെ ജീവിതത്തിൽ അതറിയിക്കുവാനുള്ളതാണ്. ഒന്നാമത്തെ ആയത്ത് വമ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. രണ്ടാമത്തെ ആയത്ത് വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തി റസൂലൻ അൻ ഇഅബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. മൂന്നാമത്തെ ആയത്ത് വഖമ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന. നാലാമത്തെ ആയത്ത് വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ. അഞ്ചാമത്തേത് ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ഷൈആ. പിന്നീട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലയുടെ ഒരു വാക്കാണ്, قال ابن مسعود رضي الله عنه من أراد أن ينظر إلى وصية محمد صلى الله عليه وسلم التي عليها خاتمه فليقرأ قوله تعالى قل تعالوا أتل ما حرم ربكم إلى قوله وأن هذا صراطي مستقيما فاتبعوه إذن أنجا آياتك هذا الشيء معاذ رضي الله تعالى عنه إلا نولا توحيد വിധി എന്ത് എന്നറിയിക്കുന്ന ഹദീസാണ്. ഈ അഞ്ച് ആയത്തുകളുടെയും തേട്ടവും മുആദ് റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ തേട്ടവുമാണ് ചുരുക്കി ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കി തൗഹീദിന്റെ ഹുക്കും എന്താ. തൗഹീദ് ഫർള് ഐനാണ് ഓരോ മുക്കല്ലഫിനും, ഓരോ വ്യക്തിയുടെ മേലും വാജിബ് ഐൻ അല്ലെങ്കിൽ ഫർദ് ഐനാണ് തൗഹീദ്. അതിനൊന്നാമത്തെ തെളിവ് അതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത്, കിതാബു തൗഹീദി വഖൗലിഹി തആല വമാ ഖലഖ്തുൽ ജന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ഒന്നാമത്തെ തെളിവ് അതാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ്, ജിന്നിനെയും ഇൻസിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബുദൂൻ അവർ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വതആല ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചത് അതിലെ ലക്ഷ്യം അവർ അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അവരുടെ ആരാധനകൾ അള്ളാഹുവിനാക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചത്. അപ്പോൾ ഈ ലക്ഷ്യം അത് അനിവാര്യമായി ഉണ്ടാകണം. എന്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു, ആ ലക്ഷ്യം പുലരണം. അത് വുജൂബിനെയാണ് തേടുന്നത്. അതുകൊണ്ടാണ് തൗഹീദ് വാജിബാണ് എന്നുള്ളത് ഈ ആയത്ത് അറിയിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇല്ലാ ലിയഅബുദൂൻ എന്ന് പറഞ്ഞെടുത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അനു പറഞ്ഞത് ഇല്ലാ ലിയുവഹിദൂൻ, ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ അവർ എന്നെ ഏകനാക്കുന്നതിന് വേണ്ടിയല്ലാതെ. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ഏകനാക്കേണ്ടത്? ഇല്ലാ ലിയഅബ്ദൂൻ എന്ന ഇല്ലാ ലിയുവഹിദൂൻ അവർ എന്നെ ഏകനാക്കണം. ഏതിലേകനാക്കണം? അവരുടെ ആരാധനകളിൽ ഏകനാക്കണം. അപ്പോൾ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ അടിയാറുകൾ ജിന്നുകളും ഇൻസുകളും ഏകനാക്കുവാൻ വേണ്ടിയാകുന്നു ജിന്നിനെയും ഇൻസിനെയും നാം പഠിച്ചത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീർ പ്രകാരം. അപ്പോൾ അള്ളാഹു ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ പഠിച്ചത് അത് അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം അനിവാര്യമായും അടിയാറുകളിൽ നിന്ന് സാക്ഷാത്കൃതമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് തൗഹീദ് ഓരോ വ്യക്തിയുടെയും മേൽ വാജിബാണ് എന്നത് അറിയിക്കുന്നു. രണ്ടാമത്തെ ആയത്ത് വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. വലഖദ് ബഅസ്ന, തീർച്ചയായും നാം നിയോഗിച്ചു, ഫീ കുല്ലി ഉമ്മത്തിൻ എല്ലാ ജനസമൂഹങ്ങളിലേക്കും റസൂലൻ ഒരു ദൂതനെ. എന്തിന്? അനി അബ്ദുല്ലാഹ അവർ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ, വജ്തനിബു ത്വാഗൂത് അവർ താഗൂത്തിനെ വെടിയുവാനും. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തുകൾ എടുക്കണം, താഗൂത്തിനെ വെടിയണം. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നവരെല്ലാം താഗൂത്താണ്. അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നവർ ആരാകട്ടെ, അവരെല്ലാവരും താഗൂത്താണ്. അത്തരം താഗൂത്തുകളെ വെടിയുകയും ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുകയും ചെയ്യണം എന്ന സന്ദേശവുമായിട്ട് എല്ലാ ഉമ്മത്തികളിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ ഉഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ഈ ഉഅബ്ദു എന്നുള്ളത് കൽപ്പനക്രിയയാണ്, പ്രസ്തുത കൽപ്പന വുജൂബിനെയാണ് തേടുന്നത്. അപ്പോൾ തൗഹീദ് എല്ലാവരുടെ മേലും നിർബന്ധമാണ് എന്നുള്ളതിന് രണ്ടാമത്തെ തെളിവാണ് ഈ ഉഅബ്ദുല്ലാഹ് എന്നുള്ള ആയത്തിന്റെ ആ കൽപ്പന. മൂന്നാമത്തെ ആയത്ത് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ പറയുന്നത് വഖദ റബ്ബുക അല്ലാ തഅബുദു إلا إياه وبالوالدين إحسانا وقضى ربك നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. ഖദ എന്ന് പറഞ്ഞാൽ ഇവിടെ ഔജബ അല്ലെങ്കിൽ അൽസമ, നിർബന്ധിച്ചിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു, അനിവാര്യമാക്കിയിരിക്കുന്നു എന്നൊക്കെ. ഷറഈയായിട്ടുള്ള ഖദ ആണ് ഇവിടെ ഉദ്ദേശം. ഇത് വഖദ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ റബ്ബ് ഖദ എന്ന ഔജബ നിർബന്ധമാക്കിയിരിക്കുന്നു, നിർബന്ധമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോ ഈ ഖദ എന്നുള്ള പ്രയോഗം അത് ഔജബ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ തൗഹീദ് ഓരോ ദാസന്മാരുടെ മേൽ നിർബന്ധമാണ് എന്നുള്ളത് അറിയിക്കുന്ന മൂന്നാമത്തെ തെളിവാണ് ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത്. നാലാമത്തെ ആയത്ത് വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, വഅബ്ദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം, വല തുശ്രികു ബിഹി ശൈആ യാതൊന്നും നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടുള്ളതല്ല. ഇവിടെ ഉബുദു ഇതും കൽപ്പനയാണ്, ഓരോരുത്തരോടുള്ള കൽപ്പനയാണ്. കൽപ്പന അത് വുജൂബിനെയാണ് തേടുന്നത്, നിർബന്ധത്തെയാണ് തേടുന്നത്. അപ്പോ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തെരഞ്ഞെടുത്ത തൗഹീദ് ഓരോ ദാസന്റെ മേൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്നതിനുള്ള നാലാമത്തെ ആയത്ത് അത് ഈ ഉബുദു എന്നുള്ള കൽപ്പനയുള്ള ആയത്താണ്. അടുത്ത വചനം ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ് പറയാൻ. ഖുൽ പറയുക, തആലൂ വരൂ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ മേൽ നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം എന്നുള്ളതാണ്. എന്നിട്ട് ഹറാമായത് ഓതിയത് ഷിർക്കാണ്. അല്ലാ തുശ്രികു ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹുവിൽ യാതൊന്നിനെയും ഷിർക്ക് വെക്കരുത്. അല്ലാ തുശ്രികു ബിഹി, അള്ളാഹുവിൽ ഷിർക്ക് വെക്കരുത് ശൈഅ യാതൊന്നിനെയും. അപ്പൊ ഷിർക്കാണ് അള്ളാഹു ഹറാമാക്കിയത്. അപ്പൊ എങ്ങനെയാണ് ഈ ആയത്ത് തൗഹീദ് വുജൂബാണ് വാജിബാണ് എന്നറിയിക്കുന്നത്? ഷിർക്ക് ഹറാമാണെന്ന് ആയത്തിൽ പറഞ്ഞു, അള്ളാഹു ഹറാമാക്കിയതാണ് അല്ലാത്ത ശരിക്ക് ഉപയോഗിച്ച ഷിർക്ക്. അപ്പൊ ഷിർക്ക് ഹറാമാകുമ്പോൾ ഷിർക്കിന്റെ നേർവിപരീതമാണ് തൗഹീദ്. ഷിർക്ക് ഹറാമാകുമ്പോൾ തൗഹീദ് വുജൂബാണ്. അപ്പോൾ തൗഹീദ് ദാസന്മാരുടെ മേൽ വാജിബാണ് എന്നറിയിക്കുന്ന വചനമാണ് അല്ലാ തുശ്രികു ബിഹി ശൈആ. തൗഹീദിന്റെ വിപരീതമാണ് ഷിർക്ക്. ഷിർക്ക് ഹറാമാണ്, അപ്പോൾ തൗഹീദ് വാജിബുമാണ്. ഇതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് കൊടുത്തതിൽ നിന്ന്, ആ അധ്യായത്തിന് ആ ആയത്ത് കൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്. തുടർന്ന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു അസറാണ് നൽകിയത്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്, അതുകൊണ്ട് തന്നെ അതിന് മൗഖൂഫ് എന്നാണ് മുസ്തലഹിൽ പറയുക. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? മാ ഉദീഫ ഇല സഹാബിയിലേക്ക് ചേർക്കപ്പെട്ടത്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ മൗഖൂഫായ അസറിൽ ഉള്ളത് എന്താ? അദ്ദേഹം പറയുകയാണ്, മൻ അറാദ അംബുർ ഇല വസിയത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലത്തി അലൈഹ ഖാതമഹു ഫലിയഖറ ഖൗലഹു തആല ഖുൽ തആല അത്ലു മാ ഹറമ റബ്ബുക്കും. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ ആയത്ത് ഓതിയില്ലേ, അതിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി നൽകിയ വസീയത്ത് നോക്കിക്കാണുവാൻ വല്ലവരും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ആയത്ത് ഓതിക്കൊള്ളട്ടെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യോപദേശങ്ങൾ, അന്ത്യവസീയത്തുകൾ, അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വചനങ്ങൾ ഓതട്ടെ എന്നാണ്. ഏതാ വചനങ്ങൾ? അതാണ് ഈ ആയത്ത്. കുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ശൈആ. അത് തുടരുന്നുണ്ട്. ഏതുവരെ? ഇലാ ഖൗലിഹി വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. സൂറത്ത് ആലി ഇംറാനിലെ 151, 152, 153 ആയത്തുകൾ. കുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ശൈഅം വബിൽ വാലിദൈനി ഇഹ്സാന വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുക്കും വഇയാഹും വലാ തഖ്റബുൽ ഫവാഹിശ മാ ബഹറ മിൻഹാ വമാ ബതൻ വലാ തഖ്തുലു നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَعْقِلُونَ وَلَا تَقْرَبُوا مَالَ الْيَتِيمِ إِلَّا بِالَّتِي هِيَ أَحْسَنُ حَتَّى يَبْلُغَ أَشُدَّهُ وَأَوْفُوا الْكَيْلَ وَالْمِيزَانَ بِالْقِسْطِ لَا نُكَلِّفُ نَفْسًا إِلَّا وُسْعَهَا وَإِذَا قُلْتُمْ فَاعْدِلُوا وَلَوْ كَانَ ذَا قُرْبَى وَبِعَهْدِ اللَّهِ أَوْفُوا ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَذَكَّرُونَ وَأَنَّ هَذَا صِرَاطِي مُسْتَقِيمًا فَاتَّبِعُوهُ وَلَا تَتَّبِعُوا السُّبُلَ فَتَفَرَّقَ بِكُمْ عَن سَبِيلِهِ ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ. ഈ മൂന്ന് ആയത്തുകൾ, അതിൽ ശിർക്ക് ഹറാമാണ്, അതേപോലെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലരുത്, നീചവൃത്തികൾ അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും അവയോടടുക്കരുത്, അള്ളാഹു പവിത്രത കൽപ്പിച്ച മനുഷ്യാത്മാക്കളെ വധിക്കരുത്, യത്തീമുകളുടെ സ്വത്തിനോടടുക്കരുത്, അളവും തൂക്കവും അത് നീതിപൂർവം പൂർത്തീകരിക്കപ്പെടണം, സംസാരിച്ചാൽ നീതിയിൽ സംസാരിക്കണം, അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ഉടമ്പടികൾ പാലിക്കണം തുടങ്ങിയ വസീയത്തുകളുള്ള വസീയത്തുകൾ അടങ്ങിയ വചനങ്ങളാണ് ഈ മൂന്ന് വചനങ്ങൾ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വസീയത്തായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിന്നുള്ള ഈ അസർ ഇമാം തുർമുദിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുർമുദി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷെയ്ഖ് അൽ അർണാവൂത്ത് അദ്ദേഹവും അത് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പ്രസ്തുത അസർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ അസർ അത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അസർ ദുർബലമാണെങ്കിലും സഹിയാണെങ്കിലും, പക്ഷെ അത് പിന്നെ ഹസൻ എന്ന ദർജയിൽ ഉള്ളതാണ് എന്നുള്ളതാണ് ബലപ്പെട്ടത്. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എന്തിനു വേണ്ടിയാണ് ആയത്ത് കൊടുത്തത്? അത് തൗഹീദ് എല്ലാവർക്കും നിർബന്ധമാണ് എന്നുള്ളത് അറിയിക്കാനാണ്. പ്രസ്തുത കാര്യം ആ ആയത്ത് അറിയിക്കുന്നു. തൗഹീദ് എല്ലാവരുടെ മേൽ നിർബന്ധമാണ് എന്നറിയിക്കുന്ന അവസാനത്തെ തെളിവ് ഈ അഞ്ചായത്തുകൾക്കപ്പുറം ഷെയ്ഖ് റഹ്മത്ത് ബായി അലൈഹി നൽകിയത് ആ വിഷയത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ ഫഖാല ലി യാ മുആദ് അതദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖുൽ ഇബാദ് അലല്ലാഹ് قلت الله ورسوله اعلم قال حق الله على العباد ان يعبدوه ولا تشركوا به شيئا ولا يشركوا به شيئا وحق العباد على الله ان لا يعذب من لا يشرك به شيئا قلت يا رسول الله افلا ابشر الناس قال لا تبشرهم فيتكلوا امام بخاري ومسلم صحيح رواه حديثا ഇതിൽ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കവേ പിന്നിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ മുആദ് അതദ്രി മാ ഹഖുല്ലാ അലൽ ഇബാദ്. മുആദ്, നിങ്ങൾക്കറിയുമോ ദാസന്മാരുടെ മേൽ വാജിബായ അള്ളാഹുവിനുള്ള ഹക്ക് എന്താണ് എന്ന്? ദാസന്മാരുടെ മേൽ ബാധ്യതയായ വാജിബായ അള്ളാഹുവിനുള്ള ഹക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? വമാ ഹഖുൽ ഇബാദ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ ഉള്ള ദാസന്മാർക്കുള്ള ഹക്ക്, അവകാശം. അതെന്താണ് എന്നും നിങ്ങൾക്കറിയുമോ? കുൽത്ത്, മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനുമാണ്, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാണ് കൂടുതൽ അറിയുന്നവർ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖുല്ലാഹി അലൽ ഇബാദ്, ദാസന്മാരുടെ മേൽ വാജിബായ അല്ലാഹുവിനുള്ള ഹക്ക്, അവകാശം. അയ്യാബുദു, അവർ അല്ലാഹുവിനെ ആരാധിക്കണം. വല യുശ്രിക്കു ബിഹി ശൈഅ, അവർ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വഹക്കുൽ ഇബാദ് അലല്ലാഹ്, അല്ലാഹുവിന്മേൽ ദാസന്മാർക്കുള്ള ഹക്ക്, അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക്കു ബിഹി ശൈഅ, തന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരെ അവൻ ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. ശിർക്ക് ചെയ്യാത്തവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് ദാസന്മാർക്ക് അല്ലാഹുവിൽ നിന്നുള്ളത്. ഖുൽതു, ഇത് കേട്ടപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അഫല ഉബശ്ശിറുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കട്ടെ? ഖാല ലാ തുബശ്ശിർഹും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവരെ സന്തോഷവാർത്ത അറിയിക്കേണ്ടതില്ല. ഫയത്തഖിലു, എങ്കിൽ അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ഈ സന്തോഷവാർത്തയിൽ അവലംബികളായിട്ട് കർമ്മവിമുഖരായിട്ട് ജീവിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഈ ഹദീസ് എന്തിനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ കൊണ്ടുവന്നത്? അതായത്, ഓരോ ദാസന്റെ മേലും വാജിബായ ബാധ്യതയാണ്, വാജിബ് ഐനി അല്ലെങ്കിൽ ഫർദ് ഐനായ ബാധ്യതയാണ് തൗഹീദ് എന്നുള്ളത്. അത് ഈ ഹദീസ് അറിയിക്കുന്നു. ഹഖുല്ലാ അലൽ ഇബാദ് എന്ന് പറഞ്ഞാൽ ദാസന്മാരുടെ മേൽ വാജിബായ അള്ളാഹുവിനുള്ള ഹക്ക് എന്നാണ്. അപ്പോൾ ഓരോ ദാസന്റെ മേലും വാജിബാണ് എന്ത്? അയ്യഅബുദൂഹു വലാ യുശ്രിക്കു ബിഹി ശൈഅ, അവർ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിൽ അവർ യാതൊന്നിനെയും പങ്കു ചേർക്കുവാൻ പാടുള്ളതല്ല. അപ്പോ അഞ്ച് ആയത്തുകളും ഒരു ഹദീസും തൗഹീദിന്റെ ഹുക്മ് എന്താണ് എന്നുള്ളത് അറിയിക്കുന്നു. തൗഹീദിന്റെ ഹുക്മ് ഓരോ ദാസന്റെ മേലും അത് വാജിബാണ് എന്നുള്ളതാണ്. ഇതറിയാനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ കിതാബ് തൗഹീദിന്റെ അധ്യായം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തിയത്. ഇൻഷാ അല്ലാഹ് കിതാബ് തൗഹീദിന്റെ രണ്ടാമത്തെ അധ്യായവും അതിൻ്റെ തേട്ടവും ആ അധ്യായം ഉൾക്കൊണ്ട പ്രമാണവചനങ്ങളുടെ താല്പര്യവും ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ നബീനാ മുഹമ്മദിൻ وعلى آله وأصحابه وأهل بيته الطيبين الطاهرين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.